ഈ ദിവസങ്ങളിൽ രണ്ട് ദിനവൃത്താന്ത പുസ്തകത്തിൽ അതിൻ്റെ 10 മുതൽ 36 വരെയുള്ള അധ്യായങ്ങളിൽ നിന്നും യഹൂദയിലുണ്ടായ 5 ഉണർവുകളെക്കുറിച്ചാണ് പ്രധാനമായും പറഞ്ഞിരിക്കുന്നതെന്ന് നാം ചിന്തിക്കുകയുണ്ടായില്ല. അതിൽ ആദ്യത്തെ ഉണർവിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ നാം പഠിക്കുകയുണ്ടായി. യഹൂദ രാജാവായ ആസയുടെ കാലത്തായിരുന്നു ആദ്യത്തെ ഉണർവുണ്ടായത്. എന്നാൽ പിന്നീട് ആസ ദൈവത്തിൽ നിന്നും തെറ്റിപ്പോയതായി നാം കാണുന്നു. ദൈവത്തിൽ ആശ്രയിക്കാതെ സ്വന്തം കഴിവിൽ സ്വന്തം ശക്തിയിൽ അവൻ ആശ്രയിക്കുവാൻ ശ്രമിച്ചു. ആദ്യം ശത്രുക്കൾ വന്നപ്പോൾ അവൻ ദൈവസന്നിധിയിൽ പോയി കിടന്ന് കരഞ്ഞു. എന്നാൽ പിന്നീട് അവൻ തൻ്റെ ബലം കൊണ്ട് തന്നെ ശത്രുവിനോട് നേരിടുവാൻ തയ്യാറായി. അത് അവൻ ഏറ്റവും വലിയ പരാജയത്തിലേക്ക് താഴ്ന്നു പോകുവാൻ ഇടയാക്കിയ ഒരു സംഭവമായി. 17 മുതൽ 20 വരെയുള്ള അധ്യായങ്ങളിൽ യഹൂദയിലുണ്ടായ രണ്ടാമത്തെ വലിയ ഉണർവാണ് നാം കാണുന്നത്. ആസയുടെ സമയത്തേതിനേക്കാൾ വളരെ വലിയ ഉണർവായിരുന്നു രണ്ടാമത്തേത്. ആസയുടെ മകനായിരുന്ന യഹോശാഫാത്ത് ആശ്ചര്യകരമായ വണ്ണം ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. രാജാക്കന്മാരുടെ കാലയളവിൽ ദൈവത്തിൻ്റെ വീക്ഷണത്തിലുള്ള കാര്യങ്ങളും ആ സമയത്ത് ദൈവം പ്രധാനപ്പെട്ടതായി കരുതിയവയുമാണ് ദിനവൃത്താന്ത പുസ്തകങ്ങളിൽ ചേർത്തിരിക്കുന്നതെന്ന് നാം മറന്നുപോകരുത്. 17-ാം അധ്യായത്തിലേക്ക് നമുക്ക് വരാം. 17-ാം അധ്യായത്തിൻ്റെ ആദ്യ വാക്യത്തിൽ നാം വായിക്കുന്നത്, അവൻ്റെ മകനായ എന്ന് പറഞ്ഞാൽ ആസയുടെ മകനായ യഹോശാഫാത്ത് അവന് പകരം രാജാവായി. അവൻ ഇസ്രായേലിനെതിരെ പ്രബലനായി തീർന്നു. അതിൻ്റെ അർത്ഥം അവൻ ഇസ്രായേലിനെതിരെ യഹൂദയെ ശക്തമാക്കി എന്നത്രേ. ഇസ്രായേൽ എന്നതുകൊണ്ട് വടക്കേ രാജ്യമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. 2-ാം വാക്യത്തിൽ കാണുന്നത്, അവൻ യഹൂദയിലെ ഉറപ്പുള്ള പട്ടണങ്ങളിലൊക്കെയും സൈന്യങ്ങളെ ആക്കി. യഹൂദദേശത്തും തൻ്റെ അപ്പനായ ആസ പിടിച്ച എഫ്രയീം പട്ടണങ്ങളിലും കാവൽ പട്ടാളങ്ങളെയും ആക്കി. യഹൂദയും ഇസ്രായേലും തമ്മിലുണ്ടായ യുദ്ധത്തെക്കുറിച്ച് കഴിഞ്ഞ അധ്യായത്തിൽ നാം കണ്ടതോർക്കുമല്ലോ. തൻ്റെ രാജ്യത്തെ സംരക്ഷിക്കുവാനുള്ള കരുതൽ നടപടികളാണ് യഹോശഫാത്ത് എടുക്കുന്നത്. 3-ാം വാക്യത്തിൽ കാണുന്ന, യഹോശഫാത്ത് തൻ്റെ പിതാവായ ദാവിദിൻ്റെ ആദ്യത്തെ വഴികളിൽ നടക്കുകയും ബാൽ വിഗ്രഹങ്ങളെ ആശ്രയിക്കാതെ തൻ്റെ പിതാവിൻ്റെ ദൈവത്തെ അന്വേഷിക്കുകയും ഇസ്രായേലിൻ്റെ ആചാരപ്രകാരം നടക്കാതെ ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിച്ച് നടക്കുകയും ചെയ്തതുകൊണ്ട് യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നു. ഇവിടെ ഇത് രസകരമായിരിക്കുന്നു. തൻ്റെ പിതാവായ ദാവീദിൻ്റെ ആദ്യത്തെ വഴികളിൽ നടന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക. ദാവീദ് പ്രായമായതിന് ശേഷം നടന്ന വഴികൾ അല്ല. പിന്നെയോ, അവൻ ഒരു യുവാവായി രാജാവായിരുന്ന കാലത്ത് ദൈവത്തെ ആശ്രയിച്ച് നടന്ന അവസ്ഥ. 5-ാം വാക്യത്തിൽ നാം കാണുന്നത്, യഹോവ അവന് രാജ്യത്തും ഉറപ്പിച്ചു കൊടുത്തു. എല്ലാ യഹൂദയും യഹോശഫാത്തിന് കാഴ്ച കൊണ്ടുവന്നു. അവന് ധനവും മാനവും വളരെ ഉണ്ടായി. പഴയ നിയമത്തിൽ ദൈവം അംഗീകരിച്ചു എന്നതിൻ്റെ അടയാളങ്ങളിൽ ഒന്ന് ഭൗതിക സമൃദ്ധിയായിരുന്നു. അങ്ങനെയായിരുന്നു കണക്കാക്കിയിരുന്നത്. 6 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്, അവൻ്റെ ഹൃദയം യഹോവയുടെ വഴികളിൽ ധൈര്യപ്പെട്ടിട്ട് അവൻ പൂജാഗിരികളെയും അശേരാ പ്രതിഷ്ഠകളെയും യഹൂദയിൽ നിന്ന് നീക്കിക്കളഞ്ഞു. അവൻ തൻ്റെ വാഴ്ചയുടെ 3-ാം ആണ്ടിൽ യഹൂദ നഗരങ്ങളിൽ ഉപദേശിപ്പാനായിട്ട് ബെൻഹയിൽ ഓബദ്യാവ്, സക്കരിയാവ്, നഥനയേൽ, മീഖ എന്നീ തൻ്റെ പ്രഭുക്കന്മാരെയും അവരോടുകൂടെ ശെമയ്യാവ്, നഥന്യാവ്, സബദ്യാവ്, അസായേൽ, ഷെമീരാമോത്ത്, യഹോനാഥാൻ, അധോനിയാവ്, തോബിയാവ്, തോബ് അധോനിയാവ് എന്നീ ലേവിയരെയും അവരോടുകൂടെ എലിശാമ, യഹോര എന്നീ പുരോഹിതന്മാരെയും അയച്ചു. അവർ യഹൂദയിൽ ഉപദേശിച്ച് യഹോവയുടെ ന്യായപ്രമാണ പുസ്തകവും അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നു. അവർ യഹൂദ നഗരങ്ങളിലൊക്കെയും സഞ്ചരിച്ച് ജനത്തെ ഉപദേശിച്ചു. എത്ര കൃത്യമായിട്ടാണ് ഇക്കാര്യങ്ങൾ എഴുതിയിരിക്കുന്നല്ലേ. യഹോശഫാത്ത് ചെയ്തത് എന്താകുന്നു എന്ന് മനസ്സിലായോ? അവനൊരു ബൈബിൾ പഠന പരിപാടി ആരംഭിച്ചു. ഇന്നത്തെ വിധത്തിൽ പറഞ്ഞാൽ ജീവസന്ദേശം പരിപാടി എന്ന് വേണമെങ്കിൽ പറയാം. അവൻ ലേവ്യരെ അയച്ചു. ഇന്നത്തെ ഇതുപോലുള്ള മാധ്യമങ്ങൾ ഇല്ലാതിരുന്നതിനാൽ ലേവ്യർ വ്യക്തിപരമായി പോയി പഠിപ്പിക്കേണ്ടതുണ്ടായിരുന്നു. യഹോശഫാത്ത് അവരെ 1-ഉം 2-ഉം അല്ല അയച്ചത്, പിന്നെയോ 100 കണക്കിന് പേരെ, ഒരുപക്ഷെ 1000 കണക്കിന് പേരെ അയച്ചു കാണും. അവർ രാജ്യം മുഴുവൻ നടന്ന് ദൈവവചനം പഠിപ്പിച്ചു. അതേ സുഹൃത്തെ, അതത്ര ഉണർവിൻ്റെ മാർഗം. കഴിഞ്ഞ ക്ലാസ്സിൽ നാം കണ്ടതാണില്ലേ, ആദ്യത്തെ പാലം അതാണ് ദൈവവചനം. സഭ ദൈവവചനത്തിലേക്ക് മടങ്ങി വരാത്തിടത്തോളം യഥാർത്ഥ ഉണർവ് കാണുവാൻ സാധിക്കില്ല. ദൈവവചനത്തിൽ അടിസ്ഥാനപ്പെട്ടതല്ല എങ്കിൽ സഭയ്ക്കുള്ളിലോ പുറത്തോ ഉള്ള എല്ലാ പ്രസ്ഥാനങ്ങളും പാഴ്വേലയായിത്തീരും. ഇന്ന് അതിമഹത്തായ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. ചിലത് സഭയ്ക്കുള്ളിലാണ്, മറ്റു ചിലത് സംഘടിത സഭയ്ക്കു വെളിയിലും. അവ ദൈവവചനത്തിൽ വേരൂന്നിയതാകുന്നു എങ്കിൽ ഫലം ഉണർവായിരിക്കും, ആത്മീയ ഉണർവ്. ദൈവവചനം പഠിപ്പിച്ചപ്പോൾ ഉണ്ടായ പ്രതികരണം ശ്രദ്ധിച്ചേ. 10 മുതലുള്ള വാക്യങ്ങൾ: യഹോവയിങ്കിൽ നിന്നു ഒരു ഭീതി യഹൂദയ്ക്ക് ചുറ്റുമുള്ള ദേശങ്ങളിലെ സകല രാജ്യങ്ങളിന്മേലും വീണിരുന്നതുകൊണ്ട് അവർ യഹോശഫാത്തിനോട് യുദ്ധം ചെയ്തില്ല. ഫിലിസ്തീനിലും ചിലർ യഹോശഫാത്തിന് കാഴ്ചയും കപ്പമായി വെള്ളിയും കൊണ്ടുവന്നു. അരാബ്യരും അവന് 7,700 ആട്ടുകൊറ്റനും 7,700 വെള്ളാട്ടുകൊറ്റനുമുള്ള ആട്ടിൻകൂട്ടത്തെ കൊണ്ടുവന്നു. യഹോശഫാത്ത് മേൽക്കുമേൽ പ്രബലനായിത്തീർന്നു. യഹൂദയിൽ കോട്ടകളെയും സംഭാര നഗരങ്ങളെയും പണിതു. തനിക്ക് മറ്റ് രാജ്യങ്ങളിൽ നിന്നും കൊണ്ടുവന്ന സമ്മാനങ്ങൾ വയ്ക്കുവാൻ വലിയ സംഭാര നഗരങ്ങളെ തന്നെ പണിയേണ്ടി വന്നു. അതെ, ഈ മനുഷ്യൻ ദൈവത്താൽ അതിശയകരമാം വണ്ണം ഉപയോഗിക്കപ്പെടുന്നു. യഹൂദയിൽ ഉണർവുണ്ടായപ്പോൾ അതിൻ്റെ പ്രതിഫലനം ചുറ്റുമുള്ള എല്ലാ രാജ്യങ്ങളിലും ഉണ്ടായി. അത് എപ്പോഴും അങ്ങനെയാണ്, ഉണർവ് വ്യാപിക്കുന്നു. ദാവീദിൻ്റെ ജന്മശത്രുക്കളായിരുന്ന ഫലസ്തീർ പോലും യഹോശഫാത്തിനോട് സൗഹാർദ്ദത്തിലാകുകയും കാഴ്ചകളും വെള്ളിയും അവന് നൽകുകയും ചെയ്തു. അത് അറേബ്യക്കാരിൽ പോലും ചലനമുണ്ടാക്കിയെന്ന് നാം കാണുന്നു. എത്ര മനോഹരമായിരിക്കുന്നല്ലേ! ഒരു ഉണർവ് രാഷ്ട്രങ്ങളെ തമ്മിൽ അടുപ്പിക്കും, കുടുംബങ്ങൾ തമ്മിൽ അടുത്തു വരുവാനിടയായിത്തീരും. അവർ മൃഗങ്ങളെ കൂട്ടമായി അവന് നൽകിയെന്ന് നാം വായിക്കുന്നു. ഈ ഭാഗത്ത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണും, അവനെതിരെ ആരും യുദ്ധത്തിന് വരുന്നില്ല. ആത്മീയ ഉണർവ് മാത്രമാണ് യുദ്ധം ഇല്ലാതാക്കുവാൻ ഒരു മാർഗം. യുദ്ധവിരുദ്ധ സമരങ്ങൾ നടത്തിയാൽ ആരും യുദ്ധം നിർത്തില്ല. ഒരു രാഷ്ട്രം സമാധാനം ഉണ്ടാകുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അത് ദൈവത്തിങ്കിലേക്ക് തിരിയണം. ജീവനുള്ള ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞവനിൽ ആശ്രയിക്കണം. അതാണ് ദൈവത്തിൻ്റെ മാർഗം എന്നും അതങ്ങനെ തന്നെയായിരുന്നു. ഒരു രാഷ്ട്രം നിരന്തരമായി യുദ്ധത്തിലാകുന്നെങ്കിൽ ആ രാഷ്ട്രം ദൈവത്തിൽ നിന്നും മാറിപ്പോയിരിക്കാം. 13-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അവന് യഹൂദ നഗരങ്ങളിൽ വളരെ പ്രവൃത്തി ഉണ്ടായിരുന്നു, പരാക്രമശാലികളായ യോദ്ധാക്കൾ യെരുശലേമിൽ ഉണ്ടായിരുന്നു. ഇതൊരു സമാധാനത്തിൻ്റെ സമയമായിരുന്നു. എന്നാൽ കരുതൽ എന്ന പോലെ യഹോശഫാത്ത് ഒരു സൈന്യത്തെ സൂക്ഷിച്ചിരുന്നു. അവിടുത്തെ സഹസ്രാധിപന്മാരുടെ പേരുകൾ അടുത്ത വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നു. അവനൊരു വലിയ ഭരണാധികാരി തന്നെയായിരുന്നു. ഏതെങ്കിലും വിധത്തിൽ ശത്രു ആക്രമിച്ചാൽ എന്ന് കരുതി അവൻ എല്ലാ സംരക്ഷണ സേനയെയും ഒരുക്കിയിരുന്നു. എന്നാൽ ദൈവം അവന് സമാധാനം നൽകി. 19-ാം വാക്യം നോക്കിക്കാട്ടെ, രാജാവ് യഹൂദയിലൊക്കെയും ഉറപ്പുള്ള പട്ടണങ്ങളിൽ ആക്കിയിരുന്നവരെ കൂടാതെ രാജാവിന് സേവ ചെയ്തു വന്നവർ ഇവർ തന്നെ. എല്ലാ വിധത്തിലും യഹോശഫാത്ത് മഹാനായൊരു വ്യക്തിയായിരുന്നു. എന്നാൽ ഇനിയും അവിശ്വസനീയമായതെന്തോ അവൻ ചെയ്യുന്നതായി നാം കാണുന്നു. ആസ അങ്ങനെ അവൻ്റെ ജീവിതത്തിൻ്റെ ഏതാണ്ട് അവസാന സമയത്ത് ദൈവത്തിൽ ആശ്രയിക്കാതെ അവിശ്വസിച്ചു. ഇവിടെയും അതുപോലെ നാം ചിന്തിക്കാൻ തന്നെ പ്രയാസപ്പെടുന്ന ഒരു കാര്യം സംഭവിക്കുന്നു. 18-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം: യഹോശഫാത്തിന് ധനവും മാനവും വളരെ ഉണ്ടായിരുന്നു. അവൻ ആഹാബിനോട് സംബന്ധം കൂടി. യഹോശഫാത്ത് ആഹാബിനോട് കൂട്ടുകൂടി. ഇവർ രണ്ടുപേരെ പോലെ വ്യത്യസ്ത സ്വഭാവങ്ങളുള്ള രണ്ടുപേരെ എനിക്കറിയില്ല കേട്ടോ. 2-ാം വാക്യം നോക്കി, ചില സംവത്സരം കഴിഞ്ഞ ശേഷം അവൻ ശമരിയിൽ ആഹാബിൻ്റെ അടുക്കൽ ചെന്നു. ആഹാബ് അവനും കൂടെയുണ്ടായിരുന്ന ജനത്തിനും വേണ്ടി വളരെ ആടുകളെയും കാളകളെയും അറുത്തു. ഗിലയാദിലെ രാമോത്തിലേക്ക് തന്നോടുകൂടെ ചെല്ലേണ്ടതിന് അവനെ വശീകരിച്ചു. ഇത് അവിശ്വസനീയമായി തോന്നുന്നു. തിരുവചനത്തിൻ്റെ താളുകളിലോ മറ്റെവിടെയോ രേഖപ്പെടുത്തിയിട്ടുള്ള കൂട്ടുകെട്ടിൽ ഏറ്റവും വിചിത്രമായ ഒന്നത്രേ ഇത്. രാത്രിയും പകലും ഒരു സമയത്ത്, അല്ലെങ്കിൽ ഇരുളും വെളിച്ചവും ഒരുമിച്ച് എന്ന് പറയുന്നത് പോലെ തന്നെയാണിത്. ഇവ രണ്ടും കൂടി എങ്ങനെ ഒരുമിച്ച് വരുമെന്നുള്ളത് നിഗൂഢതയാണ്, സാധ്യമല്ലേ. അവർക്ക് ആത്മീയമായി പൊതുവിൽ ഒന്നുമില്ല. വ്യക്തിപരമായി യഹോശഫാത്ത് വളരെയേറെ ദൈവഭയമുള്ളൊരു രാജാവാണ്. തൻ്റെ രാജ്യത്തുണർവ് കൊണ്ടുവരുവാൻ കാരണമായി തീർന്നതും യഹോശഫാത്താണ്. അവൻ ദൈവത്തെ സ്നേഹിക്കുന്നു, ദൈവവചനത്തെ സ്നേഹിക്കുന്നു. അവൻ ആത്മീയനായൊരു വ്യക്തിയാണ്. എന്നാൽ ആഹാബോ അഭക്തനായൊരു മനുഷ്യൻ. അവൻ ദൈവത്തെ വെറുത്തിരുന്നു. അവനെ തന്നെ വിഗ്രഹാരാധനയ്ക്കും അസാന്മാർഗികതയ്ക്കും വിറ്റിരുന്നു. ഇവർ രണ്ടും കൂടി എങ്ങനെയാണ് സഖ്യത ഉണ്ടാകുന്നത്? അവർക്കെങ്ങനെ അന്യോന്യം ഉള്ള കൂട്ട് ആസ്വദിക്കുവാൻ കഴിയും? അവർക്ക് പൊതുവായുള്ള എന്തെങ്കിലും ഉണ്ടോ? നമുക്ക് ഒരല്പം പരിശോധന തന്നെ നടത്താം. അവർക്ക് 3 വിധത്തിലുള്ള സഖ്യതയും സഹകരണവും ഉണ്ടായതായി കാണാവുന്നതാണ്. അത് ഭൗതികമായ കാരണങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അവർക്ക് ആത്മീയമായി ഒന്നും തന്നെ പൊതുവായിട്ടില്ല. ഒന്ന്, അവർ തമ്മിൽ ഒരു വിവാഹ സഖ്യതയുണ്ട്. യഹോശഫാത്തിൻ്റെ മകൻ യഹോരാം ആഹാബിൻ്റെയും ഇസബേലിൻ്റെയും മകളായിരുന്ന അതല്യയെ വിവാഹം ചെയ്തു. തൻ്റെ മാതാപിതാക്കളുടെ വഴിയിൽ നടന്നൊരു ദുഷ്ട സ്ത്രീയായിരുന്നു ഈ അതല്യ. രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നാം അത് കണ്ടല്ലോ. ഞാൻ കരുതുന്നത് ഇവർ രണ്ടുപേരും ചിന്തിച്ച് കാണും, ഇങ്ങനൊരു കൂട്ടുകെട്ടുകൊണ്ട് വരുന്നതിൽ യഹൂദയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം ഉറപ്പിക്കുകയും പഴയതുപോലെ വിഭജിക്കപ്പെടാത്ത ഒരു രാജ്യം ഭരിക്കുകയും ആകാമെന്ന്. അന്യന്യം വിവാഹ ബന്ധത്തിൽ ഏർപ്പെടുന്നതിൽ ഇത് സാധ്യമാകും എന്നവർ കരുതി. എന്നാൽ അവർ ചെയ്തത് മണ്ടത്തരമായിരുന്നു, തെറ്റായിരുന്നു. നമ്മുടെ ഇന്നത്തെ സാഹചര്യത്തിൽ വളരെ പ്രസക്തമായൊരു വിഷയമാകുന്നു ഇത്. പല പല സന്ദർഭങ്ങളിൽ ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഞാനിത് സംസാരിക്കുമ്പോൾ പലരും എന്നെ ഒരു പഴഞ്ചൻ പ്രസംഗകനായി ചിന്തിച്ചേക്കും. എന്നാൽ അത് നല്ല കാര്യമാണല്ലോ, പഴയ പ്രസംഗകരാണല്ലോ ഏറ്റവും അധികം പ്രയോജനപ്പെട്ടിട്ടുള്ളതല്ലേ. എന്നാൽ ദൈവവചനത്തിൽ വളരെ വ്യക്തമായി സംസാരിച്ചിട്ടുള്ള വിഷയത്തെ ഗൗനിക്കാതെ പോകുന്നത് എൻ്റെ ഭാഗത്ത് ശരിയല്ലല്ലോ. ഏതൊരു സാഹചര്യത്തിലും ഒരു വിശ്വാസിയും അവിശ്വാസിയും തമ്മിൽ വിവാഹ ബന്ധത്തിൽ ഒന്നാകുവാൻ പാടില്ല. ഒരു വിശ്വാസി അവിശ്വാസി വിവാഹം ചെയ്യുന്നത് വചനവിരുദ്ധമാണ്. അവിശ്വാസി എന്ന് ഞാൻ പറഞ്ഞത് കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചിട്ടില്ലാത്തൊരു വ്യക്തി. ആ വ്യക്തി പള്ളിയിലും ആരാധനയ്ക്കും ഒക്കെ പോകുന്നുണ്ടാകും, ആത്മീയ കാര്യങ്ങൾക്ക് മുൻപന്തിയിൽ തന്നെ ഉണ്ടായിരിക്കും. എന്നാൽ രക്ഷിക്കപ്പെട്ടതാണോ എന്ന് വ്യക്തമാകണം. ഇതെന്താ ഇത്ര ഇടുങ്ങിയ ചിന്താഗതി എന്ന് ചോദിച്ചാൽ അതല്ലേ സത്യം. രണ്ട് പ്രമാണങ്ങളിൽ നിൽക്കുന്നവർ തമ്മിൽ ജീവപര്യന്തമുള്ള ഒരു ബന്ധത്തിൽ എത്തിയെന്നാൽ എങ്ങനെ മുൻപോട്ട് പോകാനാവും? വലിയ ഉണർവിൻ്റെ കാലയളവിൽ നിന്നുള്ള യഹോശഫാത്തിൻ്റെ മകൻ ദുഷ്ടരായ ആഹാബ് ഇസബേൽ ദമ്പതികൾക്കുണ്ടായ ഈ ദുഷിച്ച മകളെ വിവാഹം കഴിക്കുകയെന്ന് പറഞ്ഞാൽ അത് വലിയ ദുഃഖം വരുത്തിവെച്ചു. വാസ്തവത്തിൽ ആ കാൽവെയ്പ് ദാവീദിൻ്റെ വംശത്തെ മിക്കവാറും തുടച്ചു നീക്കുവാൻ പോരുന്നതായിരുന്നു. ഇതേ എത്ര ശോചനീയമായിട്ടുള്ള ഒരു അനുഭവമില്ലേ. എന്നാൽ ഓർക്കൂ, ഇതേ അനുഭവം ഇന്ന് അനേകം കുടുംബങ്ങളിലും കാണുവാൻ സാധിക്കും. ഞാൻ ഉദ്ദേശിച്ചത് ഒരു ദൈവപൈതൽ, ഒരു ദൈവപൈതൽ അല്ലാത്ത വ്യക്തിയുമായി വിവാഹ ബന്ധത്തിൽ ഏർപ്പെടുന്നതിനെയാണ്. ദൈവപൈതൽ ആയിട്ടില്ലാത്തവർക്ക് തങ്ങളുടെ ഇഷ്ടം പോലെ ആകാം. കൂടുതൽ ദുഃഖപരി അവസാനിയായ കുടുംബങ്ങൾ, ഹൃദയവേദന, തകർന്ന ഹൃദയങ്ങൾ, ചിതറിയ ജീവിതങ്ങൾ, വഴിതെറ്റിയ കുട്ടികൾ, അങ്ങനെ പലതും ഈ ഒരൊറ്റ കാരണത്താൽ ഉണ്ടായിട്ടുള്ളത് എനിക്കറിയാം, നിങ്ങൾക്കും അറിയാമല്ലോ. അറിഞ്ഞ സത്യത്തെ അവഗണിച്ചത് അതുകൊണ്ട് നൽകേണ്ടി വന്ന വില. ഇതൊരു ചെറിയ കാര്യമെന്ന് പറഞ്ഞ് തള്ളിക്കളയുവാൻ ആർക്കും കഴിയുകയില്ല. ഒരു വിശ്വാസിയെ അവിശ്വാസിക്ക് പകയ്ക്കുവാൻ മാത്രമേ സാധിക്കൂ. ആദ്യത്തെ സ്നേഹവും ഒക്കെ കഴിയുമ്പോൾ പിന്നെ എല്ലാം തെറ്റിയതാകും. അതൊരു കുടുക്ക് തന്നെയാണ് ഇല്ലേ. യഹോശഫാത്തിനും ആഹാബിനും രണ്ടാമതായി ഉണ്ടായിരുന്ന ആ സംബന്ധം ഒരു കച്ചവട സഖ്യതയായിരുന്നു. അവർ ഒരുമിച്ച് തർസീസിലേക്ക് കപ്പലുകൾ അയക്കുന്നതായി ഒന്ന് രാജാക്കന്മാർ 22-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു. കച്ചവടത്തിനു വേണ്ടി അയച്ച ഈ കപ്പലുകളിൽ ധാന്യവും സ്വർണവും കൊണ്ടുവന്നു. എന്നാൽ ഒരു കപ്പൽ ഛേദം ഉണ്ടാകുകയും അവരുടെ സാധനങ്ങളെല്ലാം നഷ്ടപ്പെടുകയും ചെയ്തു. ഈ സഖ്യതയെ അനുഗ്രഹിക്കുവാൻ ദൈവത്തിന് കഴിയുകയില്ല, കാരണം ഇത് ദൈവിക പ്രമാണങ്ങൾക്കെതിരാണ്. മൂന്നാമതായി, യഹോശഫാത്തും ആഹാബും തമ്മിൽ ഒരു സൈനിക സഖ്യത ഉണ്ടായി. ആഹാബ് ആരാമുമായി രസത്തിലായിരുന്നില്ല. അതിനാൽ തന്നോടുകൂടെ രാമോത്ത് ഗിലയാദിലേക്ക് ചെല്ലുവാൻ ആഹാബ് യഹോശഫാത്തിനോട് ആവശ്യപ്പെട്ടു. കാളകളെയും ആടുകളെയും വളരെ അറുത്ത് ആഹാബ് യഹോശഫാത്തിന് വലിയൊരു വിരുന്നൊരുക്കി. അങ്ങനെ അവൻ യഹോശഫാത്തിനെ നിർബന്ധിച്ചു എന്ന് കാണുന്നു. യഹോശഫാത്ത് ഇപ്പോൾ എവിടെയാണ് ഇരിക്കുന്നത് എന്ന് ശ്രദ്ധിച്ചോ? അതെ, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ. വടക്കേ രാജ്യത്തിലെ സൈന്യത്തിന് തെക്കേ രാജ്യത്തിനെതിരെ നേടുവാൻ സാധിക്കാതിരുന്ന കാര്യം ആരാബിനോട് യുദ്ധത്തിന് യഹോശഫാത്തിനെ ഉൾപ്പെടുത്തുക വഴി ആഹാബ് സാധിച്ചു. ഇന്ന് ഇതുപോലുള്ള കൂട്ടുകെട്ടുകൾ നമുക്ക് കാണാവുന്നതാണ്. ഒരിക്കലും ചെയ്യരുതാത്ത കൂട്ടുകെട്ടുകൾ, ദൈവം ഒരിക്കലും അനുഗ്രഹിക്കാത്ത കൂട്ടുകെട്ടുകൾ. വെട്ടിൽ വീഴ്ത്തുന്നു എന്ന് പറയാറില്ലേ, അതുതന്നെ. മൂന്നാം വാക്യത്തിൽ കാണുന്നത്, ഇസ്രായേൽ രാജാവായ ആഹാബ് യഹൂദ രാജാവായ യഹോശഫാത്തിനോട് നീ എന്നോടുകൂടെ ഗിലയാദിലെ രാമോത്തിലേക്ക് പോരുമോ എന്ന് ചോദിച്ചു. അവനവനോട്, ഞാനും നീയും എൻ്റെ ജനവും നിന്റെ ജനവും ഒരുപോലെയല്ലോ, ഞങ്ങൾ നിന്നോടുകൂടി യുദ്ധത്തിന് പോരാം എന്ന് പറഞ്ഞു. തങ്ങളുടെ മക്കൾ തമ്മിലുള്ള ഈ വിവാഹത്തിലൂടെ യഹോശഫാത്ത് ഇപ്പോൾ ആഹാബിൻ്റെ കുടുംബത്തിലാണ്. അതുകൊണ്ടൊരു സഖ്യത ഉണ്ടാക്കുവാൻ അവൻ തയ്യാറാണ്. അവൻ പറയുന്നു, നാം ഒന്നല്ലേ, നാം ഒരുമിച്ചല്ലോ. ദൈവം യഹോശഫാത്തിന് സമാധാനം നൽകിയിരുന്നു. ആഹാബ് അവനോട് ആവശ്യപ്പെടുന്നത് യുദ്ധത്തിന് പോകുവാനാണ്. യഹോശഫാത്ത് അതിന് സമ്മതിക്കുന്നു. എന്നിട്ടും അവൻ അസ്വസ്ഥനാണ്. ദൈവത്തിനായുള്ള ഒരു മനസ്സ് അവനുണ്ട്. അതിനാൽ ഈ അവസ്ഥ അവന് ആശങ്ക നൽകുന്നു എന്ന് കാണുവാൻ സാധിക്കും. നാലാം വാക്യത്തിൽ നാം കാണുന്നത്, യഹോശഫാത്ത് ഇസ്രായേൽ രാജാവിനോട് ഇന്ന് യഹോവയുടെ അരുളപ്പാട് ചോദിച്ചാലും എന്ന് പറഞ്ഞു. ഈ പദ്ധതിയെക്കുറിച്ച് ദൈവം എന്ത് പറയുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം എന്ന് യഹോശഫാത്ത് പറയുന്നു. അപ്പോൾ ആഹാബ് തൻ്റെ പ്രവാചകന്മാരുടെ സംഘത്തെ മുഴുവൻ കൊണ്ടുവരുന്നു. അഞ്ചാം വാക്യം, ഇസ്രായേൽ രാജാവ് 400 പ്രവാചകന്മാരെ വരുത്തി അവരോട്, ഞങ്ങൾ ഗിലയാദിലെ രാമോത്തിലേക്ക് യുദ്ധത്തിന് പോകുകയോ പോകാതിരിക്കുകയോ എന്തു വേണ്ടു എന്ന് ചോദിച്ചു. അതിനവർ, പുറപ്പെടുക, ദൈവം അത് രാജാവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കും എന്ന് പറഞ്ഞു. ആരാണ് ഈ പ്രവാചകന്മാർ? അവർ ബാലിൻ്റെ പ്രവാചകന്മാരാകുന്നു. ഇവിടെ ഏതോ കാര്യമായ തകരാറുണ്ട് എന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം വിവേചനശക്തി യഹോശഫാത്തിനുണ്ട്. എത്രമാത്രം കഴിവുകളുള്ള ഒരു മനുഷ്യനാണ് പിശാചിൻ്റെ വലയിൽ ചാടിയിരിക്കുന്നത് എന്നോർക്കണം. ഛേ, അവനെന്തുമാത്രം ശോഭിക്കുവാൻ കഴിയുന്ന വ്യക്തിയാണ്! ദൈവത്തിന് വേണ്ടി എന്തുമാത്രം അവന് പ്രവർത്തിക്കുവാൻ സാധിക്കും! തൻ്റെ ജീവിതം തന്നെ അവനിപ്പോൾ അസ്വസ്ഥതയിൽ കൊണ്ടെത്തിച്ചിരിക്കുകയാണ് ഈ ആവശ്യമില്ലാത്ത കൂട്ട് കൂടിയതിനാൽ. 6-7 വാക്യങ്ങൾ നോക്കിക്കേ. എന്നാൽ യഹോശഫാത്ത് നാം അരുളപ്പാട് ചോദിക്കേണ്ടതിന് ഇവിടെ യഹോവയുടെ പ്രവാചകനായിട്ട് ഇനി ആരുമില്ലയോ എന്ന് ചോദിച്ചു. അതിന് ഇസ്രായേൽ രാജാവ് യഹോശഫാത്തിനോട്, നാം യഹോവയോട് അരുളപ്പാട് ചോദിപ്പാൻ തക്കവണ്ണം ഇനി ഒരുത്തനുണ്ട്, എന്നാൽ അവൻ എന്നെക്കുറിച്ച് ഒരിക്കലും ഗുണമല്ല, എല്ലായ്പ്പോഴും ദോഷം തന്നെ പ്രവചിക്കുന്നത് കൊണ്ട് എനിക്കവനെ ഇഷ്ടമില്ല. അവൻ ഇമ്ലിയുടെ മകനായ മീഖായാവ് എന്ന് പറഞ്ഞു. രാജാവ് അങ്ങനെ പറയരുതേ എന്ന് യഹോശഫാത്ത് പറഞ്ഞു. അവൻ നിനക്ക് ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ നൽകുന്നതിനാൽ നീ അവനെ വെറുക്കുന്നു എന്ന് പറഞ്ഞത് വാസ്തവത്തിൽ അങ്ങനെ അർത്ഥമാക്കി അല്ലല്ലോ എന്ന് യഹോശഫാത്ത് ആഹാബിനോട് ചോദിക്കുന്നു. അതുകൊണ്ട് ആഹാബ് മീഖായാവിനെ കൊണ്ടുവരുവാനായി ആളെ അയക്കുന്നു. ദൈവത്തിൻ്റെ വചനം സത്യമായി പ്രസംഗിക്കുന്ന ആളുകളെ വെറുക്കുന്ന അനേകർ ഇന്നുമുണ്ട്. ദൈവവചനം അതേപടി അറിയിക്കുന്നവരെ ലോകമൊരിക്കലും അംഗീകരിക്കില്ല, മറന്നു പോകരുത്. 1 രാജാക്കന്മാർ 22 അധ്യായത്തിൽ കാണുന്നത് പോലെ മീഖായാവ് തിരുവചനത്തിലെ മഹാന്മാരിൽ ഒരാളത്രേ. ദൈവത്തിൻ്റെ വചനം കലർപ്പില്ലാതെ നൽകിയ ഒരു ദൈവപുരുഷനായിരുന്നു അവൻ. തൻ്റെ ജീവൻ വകവയ്ക്കാതെ പോലും അവൻ ആഹാബിനോട് സത്യം പറഞ്ഞു. ഇപ്പോൾ ഈ മനുഷ്യനെ ഈ സ്ഥലത്തേക്ക് വിളിച്ചു. 9 വാക്യം നോക്കിക്കാട്ട്, ഇസ്രായേൽ രാജാവും യഹൂദ രാജാവായ യഹോശഫാത്തും രാജവസ്ത്രം ധരിച്ച് ശമര്യയുടെ പടിവാതിൽ പ്രവേശനത്തിങ്കിൽ ഒരു വിശാല സ്ഥലത്ത് താന്താൻ്റെ സിംഹാസനത്തിലിരുന്ന് പ്രവാചകന്മാരൊക്കെയും അവരുടെ സന്നിധിയിൽ പ്രവചിച്ചുകൊണ്ടിരുന്നു. ആ 400 പ്രവാചകന്മാർ ഓടി നടന്ന് ആഹാബിനോട് അരാമനെതിരായി ചെല്ലുക എന്ന് പറയുന്നത് നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കുക. 400 പേർ എന്തൊരു ബഹളമായിരുന്നിരിക്കുമല്ലേ? അല്ല, അങ്ങനൊക്കെ ചെയ്തില്ലെങ്കിൽ കഞ്ഞുകുടി മുട്ടില്ലേ? അവരിൽ ഒരാൾ ആകെ അഭിനയിക്കുവാൻ കൂടി തുടങ്ങി. ഇരുമ്പ് കൊണ്ട് കൊമ്പുണ്ടാക്കിക്കൊണ്ടാണ് സിദക്കിയാവ് ഓടി നടന്നത്. ആ കൊമ്പുകൾ കൊണ്ട് അവൻ ഓരോരുത്തരെ തള്ളുകയും ഇങ്ങനെ രാജാവ് ആരാമനോട് ചെയ്യുമെന്ന് പ്രഖ്യാപിക്കുകയും. എന്തൊരു കാഴ്ചയില്ലേ! 2 രാജാക്കന്മാർ അവരുടെ സിംഹാസനങ്ങളിൽ ഇരിക്കുന്നു. ആ പ്രവാചകന്മാരെല്ലാം ഓടി നടന്ന് ഉച്ചത്തിൽ പറയുന്നത്, പോയി യുദ്ധം ചെയ്യുക, നീ ജയിക്കും, പോകുക, ജയിക്കും. നോക്കണേ, 12 വാക്യം വായിച്ചാട്ടെ. 12 വാക്യത്തിൽ നാം കാണുന്നു, മീഖായാവെ വിളിപ്പാൻ പോയ ദൂതൻ അവനോട്, നോക്കൂ, പ്രവാചകന്മാരുടെ വാക്കുകൾ ഒരുപോലെ രാജാവിന് ഗുണമായിരിക്കുന്നു. നിന്റെ വാക്കും അവരിൽ ഒരുത്തൻ്റേതുപോലെ ഇരിക്കട്ടെ, നീയും ഗുണമായി പറയണമേ എന്ന് പറഞ്ഞു. മീഖായാവിനെ വിളിക്കുവാൻ പോയ വ്യക്തി അവനെ അല്പം ഗുണദോഷിക്കുവാനുള്ള ശ്രമത്തിലാണ്. അല്ല, മീഖായാവിൻ്റെ നന്മയ്ക്ക് വേണ്ടി തന്നെയാണ്. അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ പ്രവാചകനെ ധരിപ്പിച്ചു. എന്നിട്ട് പറയുന്നത്, ഇപ്പോൾ നിനക്കൊരു നല്ല അവസരം കൈവന്നിരിക്കുകയാണ്. ഇത് ദൈവം തന്നെ കൊണ്ടുവന്നിരിക്കുകയാണ്. ഈ യഹോശഫാത്ത് രാജാവിനെ ദൈവം ഇങ്ങോട്ടിപ്പോൾ അയച്ചില്ലായിരുന്നെങ്കിൽ മീഖായാവെ, നിന്റെ ആയുഷ്കാലം മുഴുവൻ നീ ജയിലിൽ കിടന്ന് അതിൻ്റെ അഴി എണ്ണേണ്ടി വന്നേനെ. എന്നാൽ നിന്റെ ദൈവം പ്രാർത്ഥന കേട്ട് ഒരവസരം തന്നിരിക്കുന്നു. നീ മറ്റുള്ളവർ പറയുന്നത് പോലെ പറഞ്ഞാൽ മതി കേട്ടോ. എല്ലാ പ്രവാചകന്മാരും പറയുന്നത് ഈ രാജാക്കന്മാർ അരാമിനോട് യുദ്ധത്തിന് പോകണം എന്നത്രേ. നീയും അവരോട് സമ്മതിച്ചാൽ മതി. രാജാവ് നിന്നെ അനുഗ്രഹിക്കും. രാജാവിൻ്റെ മതിപ്പ് നേടുവാൻ നീ ഈ അവസരം ഉപയോഗിക്കണം. നിങ്ങൾ ഇതിനെക്കുറിച്ചും ചിന്തിച്ചു നോക്കൂ. ഇന്ന് അനേക ഈ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നവരുടെയും മനോഭാവം ഇതുതന്നെയല്ലേ, ഇല്ലേ? 13-ാം വാക്യത്തിൽ നാം കാണുന്നത്, അതിന് മീഖായാവ് യഹോവയാണ് എൻ്റെ ദൈവം അരുളി ചെയ്യുന്നത് തന്നെ ഞാൻ പ്രസ്താവിക്കുമെന്ന് പറഞ്ഞു. മീഖായാവ് ഒന്നുകൊണ്ടും ഭയപ്പെട്ടിട്ടില്ല. അവൻ എന്തു പറയണമെന്ന് ദൈവം അവനോട് പറയുന്നുവോ അത് പറയുവാൻ മീഖായാവ് തയ്യാറാണ്. മീഖായാവിൻ്റെ പ്രതികരണം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാവുന്നതാണ്. എന്നാൽ ഒരു നിമിഷം നമുക്കിവിടെ ഇതൊന്ന് ചിന്തിക്കാം. ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന സത്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിയിട്ടും പലപ്പോഴും നമ്മുടെ സൗകര്യാർത്ഥം മുൻപോട്ട് പോകുവാനല്ലേ നാം ശ്രമിക്കാറുള്ളത്? ഇതുപോലെ മറ്റുള്ളവരെ ദൈവവചനം അറിയിക്കുവാൻ നമുക്ക് ലഭിക്കുന്ന അവസരങ്ങളെ അവരുടെ അല്ലെങ്കിൽ അവർ എന്ത് കേൾക്കുവാൻ സന്തോഷിക്കുന്നുവോ അത് പറഞ്ഞ് സന്തോഷിപ്പിക്കുന്നതായ ആ വിട്ടുവീഴ്ച മനോഭാവം, അനുരഞ്ജന ചിന്താഗതി നമ്മിൽ പലപ്പോഴും കയറിക്കൂടാറില്ലേ? ഇത് എത്ര വലിയ വിപത്തിലേക്ക് കൊണ്ടുപോകുമെന്ന കാര്യം മറക്കരുത്. എന്നാൽ ആത്യന്തികമായ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നന്മയും കൊണ്ടുവരുന്ന ആ ഗുണദോഷം ദൈവവചനം പറഞ്ഞു കൊടുക്കുവാൻ നമുക്കെത്രമാത്രം ധൈര്യമുണ്ട്, എത്രമാത്രം സമർപ്പണമുണ്ട് എന്ന് ഒരു പ്രാവശ്യം കൂടി നമുക്ക് നമ്മെ തന്നെ പരിശോധിക്കാം. അല്ല, നാം കേൾക്കുന്ന വചനം അതുപോലെ അനുസരിക്കുവാൻ നമുക്ക് ഈ പറഞ്ഞതായ ധൈര്യമുണ്ടോ, സമർപ്പണമുണ്ടോ? മീഖായാവിനെ പോലെ പ്രതികൂലത്തിൻ്റെ നടുവിലും ദൈവവചനം അറിയിക്കുന്നതായ ആ മനോഭാവം ദൈവം നിങ്ങൾക്ക് ഓരോരുത്തർക്കും എനിക്കും എപ്പോഴും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കാം നമുക്ക്. കർത്താവേ,